ഫാദർ വർഗീസ് ഇത്തിത്തറ എഴുതിയ ലേഖനം ഉയർച്ച ഉറപ്പാക്കാനുള്ള വഴി. ബൈബിൾ പരിശോധിച്ചാൽ ദൈവം ഏറ്റവും കൂടുതൽ ഉയർത്തിയ വ്യക്തികളിലൊരാൾ പൂർവപിതാവായ ജോസഫാണ്. എന്തുകൊണ്ട് ജോസഫിനെ പോലെ സാധാരണക്കാരനായ മനുഷ്യനെ ദൈവം ഇത്രയേറെ ഉയർത്തി എന്ന് ചോദിച്ചാൽ, തൻ്റെ ജീവിതത്തിലെ ഓരോ കാര്യത്തിനും ദൈവത്തിന് മഹത്വം നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതാണ് ഉത്തരം. ജീവിതത്തിൽ ഒന്നുമാകാൻ കഴിയാതെ ഒരു കുറ്റവാളിയായി തടവറയിൽ കിടക്കവെ ഈജിപ്തിൻ്റെ ഭരണാധിപൻ ജോസഫിനെ തൻ്റെ മുൻപിലേക്ക് വിളിച്ചിട്ട് പറയുകയാണ്, ഞാനൊരു സ്വപ്നം കണ്ടു, അത് വ്യാഖ്യാനിക്കാൻ ആർക്കും കഴിയുന്നില്ല, നിനക്ക് സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിയുമെന്ന് ഞാൻ അറിഞ്ഞു. ഉൽപ്പത്തി 41:15. ജോസഫ് അവിടെ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രലോഭനം നേരിടുകയാണ്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആകാൻ പറ്റിയ അവസരം കൺമുന്നിൽ നിൽക്കുന്നു. എല്ലാ മഹത്വവും സ്വയം ഏറ്റുവാങ്ങിക്കൊണ്ട് ഫറവോയുടെ പ്രീതിക്ക് പാത്രീഭൂതനാകാം. എന്നാൽ ജോസഫ് തന്നിലെ മഹത്വം കാംക്ഷിക്കുന്ന മനസ്സിനെ തോൽപ്പിച്ചിട്ട് ഫറവോയോട് പറയുകയാണ്, അതെന്റെ കഴിവല്ല, എന്നാൽ ദൈവം ഫറവോയ്ക്ക് തൃപ്തികരമായ ഉത്തരം നൽകും. ഉൽപ്പത്തി 41:16. എല്ലാ മഹത്വവും തൻ്റെ ദൈവത്തിന്, തനിക്കൊന്നും വേണ്ട, ആ മഹത്വമുള്ള ദൈവം തൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി. ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിഞ്ഞാൽ ഐശ്വര്യം ഉറപ്പാണ്. ഫറവോ ജോസഫിനെ ഈജിപ്തിൻ്റെ അധിപനായി നിയമിക്കുന്നു. പിന്നീട് വിവാഹിതനായി തനിക്ക് രണ്ട് മക്കളെ ലഭിച്ചപ്പോൾ അതിനെ പ്രതിയും ജോസഫ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് കാണാൻ കഴിയും. ഉൽപ്പത്തി 41:51-52. എന്തിനേറെ പറയുന്നു, തന്നെ വെറുത്ത് കൊല്ലാൻ ശ്രമിച്ച് അവസാനം 20 വെള്ളിക്കാശിന് അടിമയായി വിട്ട സ്വന്തം സഹോദരന്മാർ പിന്നീട് ഗത്യന്തരമില്ലാതെ തൻ്റെ മുൻപിൽ സഹായത്തിനായി നിൽക്കുമ്പോൾ ജോസഫ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഈജിപ്തുകാർക്ക് വിറ്റ നിങ്ങളുടെ സഹോദരനാണ് ഞാൻ, എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട, കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുൻപേ ഇങ്ങോട്ട് അയച്ചത്. ഉൽപ്പത്തി 45:4. തൻ്റെ സഹോദരങ്ങളോട് നിരുപാധികം ക്ഷമിച്ചുകൊണ്ട് ജോസഫ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും തന്നെ മഹത്വപ്പെടുത്താൻ വിശ്വാസവും തൻ്റെടവും കാണിച്ച ജോസഫിനെ ദൈവം ഐശ്വര്യവാനാക്കി മാറ്റി. നാളിതുവരെയുള്ള എൻ്റെ പരാതി എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നതായിരുന്നു. പ്രാർത്ഥിക്കുമ്പോൾ പോലും നീയെങ്കിലും എന്നെയൊന്ന് മനസ്സിലാക്കണമേ ദൈവമേ എന്നതാണ് എൻ്റെ മനോഭാവം. പക്ഷെ എന്നോട് ഏറ്റവും ആത്മാർത്ഥത കാണിക്കുന്ന എൻ്റെ ദൈവത്തെ ഒന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാനതിന് ശ്രമിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. അവിടുത്തെ മനസ്സിലാക്കാതെ ജീവിച്ചപ്പോൾ ഞാൻ പറഞ്ഞ വാക്കുകളും ചെയ്തു കൂട്ടിയ പ്രവൃത്തികളും സ്വന്തമാക്കാൻ ശ്രമിച്ച ബന്ധങ്ങളുമൊന്നും എനിക്ക് അനുഗ്രഹമായി തീർന്നില്ല. ഞാൻ ആദ്യം പഠിക്കേണ്ടത് ദൈവത്തെ ദൈവമായി കാണാനും ആദരിക്കാനുമാണ്. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനവും മഹത്വവും മനസ്സോടെ ദൈവത്തിന് നൽകാൻ അറിഞ്ഞിരിക്കണം. അതിനിടിവുണ്ടായപ്പോഴൊക്കെ മനുഷ്യകുലത്തിൻ്റെ പ്രതാപത്തിനും ഐശ്വര്യത്തിനും കുറവുണ്ടായിട്ടുണ്ട് എന്നത് ബൈബിളിൻ്റെ ചരിത്രം കൂടിയാണ്. ഞാനാണ് കർത്താവ്, അതാണ് എൻ്റെ നാമം, എൻ്റെ മഹത്വം ഞാൻ മറ്റാർക്കും നൽകുകയില്ല. യെശയ്യ 42:8 എന്ന് ദൈവമരുളി ചെയ്യുമ്പോൾ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വ്യക്തമാകും. മനുഷ്യൻ ദൈവത്തെപ്പോലെ ആകാൻ ശ്രമിച്ചപ്പോഴും ദൈവത്തെ മറന്ന സ്വന്തം മഹിമയ്ക്കായി ഗോപുരങ്ങൾ ഉയർത്തിയപ്പോഴും നഷ്ടം സംഭവിച്ചത് അവന് തന്നെയാണ്. അതിനാൽ വെളിപാട് 14:7 തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ദൈവത്തെ ഭയപ്പെടുകയും അവിടുത്തേക്ക് മഹത്വം നൽകുകയും ചെയ്യുവിൻ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ കാര്യത്തിനും ദൈവത്തിന് മഹത്വം നൽകാൻ നാം പഠിക്കണം. ദാവീദ് രാജാവ് പറയും, ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയെയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത്. സങ്കീർത്തനങ്ങൾ 115:1. ജീവിതത്തിൽ തിരിച്ചടികൾ ഉണ്ടാകുമ്പോഴും സഹനങ്ങൾ ഏറുമ്പോഴും ഒരുവിന് വിശ്വാസപൂർവം ദൈവത്തിലേക്ക് നോക്കി എല്ലാ മഹത്വവും ദൈവത്തിന് നൽകാൻ കഴിഞ്ഞാൽ അവൻ്റെ ഉയർച്ചയിലേക്കുള്ള ചവിട്ടുപടിയായി ദൈവം ആ സഹനങ്ങളെ മാറ്റും എന്നതിൽ സംശയമില്ല.